ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنة محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم وقال الرسول يا رب ان قوم اتخذوا هذا القران مهجورا பிரியம் உள்ள சகோதரர்மாரே சகோதரிகளே അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം സൂക്ഷിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ, ദീനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ തഖ്വയോടെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചും സ്വലാത്തിനെ മറയാക്കി നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ സംസാരിച്ചത്. ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും, സ്വലാത്ത് വക പെട്ടിവെച്ച്, അതിൻ്റെ പേരിൽ ഭക്ഷണ വിതരണം, അതിൻ്റെ പേരിൽ ആണ്ട് സലാത്തിൻ്റെ വാർഷികം, പിന്നെ സ്വലാത്ത് പാർസൽ അയക്കാൻ വേണ്ടി പ്രത്യേക ഏജൻസി, ഹജ്ജിനും ഉംറക്കും പോകുന്നവരോട് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞയക്കൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സംസാരിച്ചത്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാഹ, യാസീൻ പോലെയുള്ള പേരുകൾ ഇല്ലെന്നും നമ്മുടെ നാട്ടിൽ അത് റസൂലിന്റെ പേരായിട്ടാണ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. സലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ല, അള്ളാഹിന്റെ സലാത്തും സലാമും താഹ റസൂലിന്റെ മേലുണ്ടാകട്ടെ. സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ, അള്ളാഹിന്റെ റസൂലിന്റെ മേൽ, യാസീൻ റസൂലിന്റെ മേൽ അള്ളാഹിന്റെ സലാത്തു സലാമുണ്ട്. അപ്പൊ യാസീനും താഹയ്ക്ക് റസൂലിന്റെ പേരായിട്ട് ആളുകൾ പണ്ടേ പറഞ്ഞു വരികയാണ്, കുട്ടികൾക്കത് പേര് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ പേരില്ല എന്നും അത് ഖുർആന്റെ സൂറത്തിന്റെ തുടക്കത്തിലുള്ള കേവലാക്ഷരങ്ങൾ മാത്രമാണെന്നും കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ ദലായിലുൽ ഖൈറാത്ത് പോലെയുള്ള കൃതികളിൽ റസൂലുള്ളാഹിക്ക് അള്ളാഹിനെ പോലെ തന്നെ അസ്മാഉൽ ഹുസ്ന പോലെ പേരുകളുണ്ടെന്ന് കരുതി, ആ പേരുകൾ അള്ളാഹിന്റെ പേര് ഉരുവിടുന്നത് പോലെ ഉരുവിടുന്ന ഒരു സമ്പ്രദായം തനിച്ച ബിദഅത്താണെന്നും സഹാബത്തോ താബിഈങ്ങളൊന്നും കാണിച്ചു തരാത്തതാണെന്നും നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വങ്ങൾ, അത് ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. ചില ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നത് തന്നെ ഒരു ഖുറാഫാത്താണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിലെ സലാത്ത് അല്ലാതെ വേറൊരു സലാത്തേ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അത് ശരിയല്ല. നിസ്കാരത്തിലല്ലാതെയും റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചൊല്ലുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇൻഷാഅല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അതാണ് ഏറ്റവും ഉത്തമമായ സലാത്ത് എന്നതിൽ യാതൊരു സംശയമല്ല. എന്നാൽ അത്തരം സലാത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആരൊക്കെയോ നിർമ്മിച്ചുണ്ടാക്കിയ പുതുപുത്തൻ സലാത്തുകൾ ഇറക്കുമതി ചെയ്ത് അതിന് വമ്പിച്ച പോലീസുകളുണ്ടെന്ന് ആളുകളെ ധരിപ്പിച്ചുകൊണ്ട് ആളുകൾ അതും ചൊല്ലി നടക്കുകയാണ്. എത്രയോ സലാത്തിന്റെ കിതാബുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 100 സലാത്ത്, 1001 സലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ സലാത്തുകളും പലവിധ ഏടുകളും, 88 വക ഏടുകൾ, 33 വക ഏടുകൾ, 133 വക ഏടുകൾ, ഈ ഏടുകളിലൊക്കെ ഇങ്ങനത്തെ ചില പ്രത്യേക പ്രത്യേക സലാത്തുകൾ ആരാണിത് ഉണ്ടാക്കിയത് പോലും അറിയില്ല. അങ്ങനെ എന്നിട്ട് ആ സ്വലാത്ത് വെള്ളിയാഴ്ച ചൊല്ലിയാൽ ഇത്ര കൂലി, മകരവിന് മുമ്പ് ചൊല്ലിയാൽ ഇത്ര കൂലി, ഇന്ന മുറാദാത്തിലാകാൻ ഇത്ര വട്ടം എന്നൊക്കെ അതിൽ എഴുതിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്താണ്. അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന കാര്യമാണ്.
അതിന്റെ എണ്ണവും വണ്ണവും പറയാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? അല്ലെങ്കിൽ അത് ഇത്ര എണ്ണം ചൊല്ലിയാൽ ഇന്ന മുറാദ് ഹാസിലാകും, ഇന്ന ഗുണം കിട്ടും എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇന്ന ആപത്തിനെ തടുക്കും, ഇന്ന രോഗത്തെ തടുക്കും എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ശരിയല്ല അത്. അങ്ങനെ ശറഈൽ ഒരു കാര്യം പറയണമെങ്കിൽ, കാരണം അള്ളാഹുവിന്റെ കൂലി അള്ളാഹു അഭൗതിക മാർഗത്തിലൂടെ ഒരാൾക്ക് ഒരു നന്മ വരുത്തുക എന്നത് അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹു പറയണം, റസൂല് പറയണം, ഇന്നാലിന്ന ഇബാദത്തിന് ഇന്നാലിന്ന മഹത്വമുണ്ട് എന്ന് ഒരാൾക്ക് അവരുടെ ബുദ്ധി കൊണ്ട് പറയാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയുള്ള സലാത്തുകൾ, നബി ദർശനം സലാത്തുകളിലൂടെ എന്ന് പറഞ്ഞിട്ട് 101 സലാത്തുകൾ ക്രോഡീകരിച്ച പുസ്തകം ഒരു മുസ്ലിയാര് ഇറക്കിയിട്ടുണ്ട്. അത് പറയുന്നത് ഞാൻ എന്റെ സ്വന്തം വകയല്ല, ഇതൊന്നും പലവിധ മഹാന്മാരെഴുതിയ സൂഫി കിതാബുകളിൽ നിന്ന് ശേഖരിച്ചതാണ് എന്ന്. എന്നിട്ട് നബിയെ സ്വപ്നം കാണാനുള്ള കുറുക്കു വഴികളൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇനി ഇതുകൊണ്ടായിരിക്കും തൃപ്തിയാകുന്നില്ലെങ്കിൽ 1000-ൽ പരം സലാത്തുകളിലുള്ള എന്റെ വേറൊരു ബുക്കുണ്ട്, അതുങ്ങൾ നോക്കിക്കോളൂ. ആളുകളെ ഇതിൽ തളച്ചിടുകയാണ്. ഇപ്പോ ഇവിടെ തലശ്ശേരിയിലൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സാധനമാണ് എടുപ്പത് അൽഫാൽ വസ്സലാം. അൽഫാൽ തന്നെ എത്രയായി? 100,000. 1000 അപ്പൊ 100,000 സലാത്ത് അല്ലേ? 100,000 തന്നെ 100,000 1000 തന്നെ 10,000 അത്ര സലാത്തും സലാം. അത് പറയുമ്പോ ഇങ്ങനെ അൽഫാൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് 1,000,000 സലാത്തായി. ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പല ഭജനക്കാരും പല സമർപ്പണം അല്ലേ, 1,00,000 ഭജന സമർപ്പണം എന്നതുപോലെ ഇപ്പൊ വരും തുടങ്ങിയിട്ടുണ്ട്. 100,000 സലാത്ത് റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു, 1,00,000 സലാത്ത് സമർപ്പിക്കുന്നു. എന്താ എന്നിട്ട് ഓരോരുത്തരോട് ചെല്ലുക, എന്നിട്ട് 1,00,000 സലാത്ത് പാർസൽ. ഇതെല്ലാം ആര് പഠിപ്പിച്ചതാണ്? ഇതെല്ലാം തനിച്ച ബിദഅത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറൊരാള് താജ് സലാത്തിന്റെ സലാത്ത് ഇറക്കിയിട്ടുണ്ട്. താജ് സലാത്ത് മാത്രം കഴിഞ്ഞപ്പോൾ 27 സലാത്തുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ സലാത്തിന്റെയും പോരിച്ച. അപ്പൊ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള സലാത്താണ് നാരിയ സലാത്ത്. നാരിയ സലാത്തിനെ സംബന്ധിച്ച് നരകത്തിൽ നിന്ന് വരെ കാവൽ കിട്ടുന്ന സലാത്താണെന്ന്. ആരുണ്ടാക്കിയതാ? ഏതോ ഒരു ഇബ്രാഹിമിൻ നാസി എന്ന് പറഞ്ഞ ഏതോ ഒരുത്തനുണ്ടാക്കിയതാണ്. അതിന്റെ പേരിലാണ് വലിയ പോലീസ് പറയുന്നത്. അതുപോലെ ദലായിലുൽ ഖൈറാത്ത് എന്നത് മൊറോക്കോക്കാരനായ സുലൈമാനുൽ ജസൂലി ഉണ്ടാക്കിയതാ. പക്ഷേ അത് എല്ലാവരും അത് തിങ്കളാഴ്ച ചെല്ലേണ്ടത്, ചൊവ്വാഴ്ച ചെല്ലേണ്ട സലാത്ത്, ബുധനാഴ്ച, അങ്ങനെ ഒരാഴ്ച ഫുള്ളാണ്. തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച വരെ സലാത്ത്. അത് ഒരു സാധേ സലാത്ത് തന്നെ എല്ലാ ദിവസവും 10-12 ചൊല്ലി നടക്കുന്ന ആളുകളുണ്ട്. എന്തൊരവസ്ഥയാന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ അവർക്ക് സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ ദിക്റുകൾ അത് മനഃപ്പാഠമാക്കാനോ അത് സന്ദർഭം നോക്കി ചൊല്ലാനോ പഠിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല. അവർ ഇതുമ്മ കെട്ടിത്തിരിയാണ് കേട്ടോ. ഇപ്പൊ നാരിയ സലാത്ത് ദായിമാക്കിയാൽ ഈമാനോടെയുള്ള അന്ത്യത്തിന് ഭാഗ്യം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രല്ല മവാഹിബുൽ ജലിയ എന്നൊരു ബൈത്ത് കിതാബിന്റെ ഒരു മൗലവി, ഒരു തഴവാന്ന് പറഞ്ഞൊരു മൗലവി പറയുന്നത് എന്താണോ, അത് റിസ്ക് ലഭിക്കാൻ നിത്യവും 11 ചെല്ലണം. നിസ്കാര ശേഷം 11 ചൊല്ലിയാൽ ഇരു ലോകത്തും ഖൈർ ലഭിക്കും. ദിവസവും 41 സുബഹിക്ക് ശേഷം ഓതിയാൽ എല്ലാ ഉദ്ദേശവും സഫലമാകും. അപ്പൊ ആളുകൾ തുമ്മ തന്നെ കെട്ടിത്തിരിയും. കാരണം ആളുകൾക്ക് റിസ്ക് കിട്ടണം, നല്ല കാര്യമല്ലേ, എല്ലാ മുറാദുകളും ഹാസിലാകണം, ഇരു ലോകത്തും ഖൈർ കിട്ടണം. എങ്കിലും വളരെ എളുപ്പത്തിൽ കിട്ടണം. ഇതാകും 3-4 വരിയുള്ളൂ. 4 11 ചെല്ലാം 10 കൂടി വേണ്ട, 5 മതി. അപ്പൊ അതുകൊണ്ട് റിസ്ക് കിട്ടുക ഇരു ലോകത്ത്. ഇതൊക്കെ ആര് പറഞ്ഞതാ? ഇങ്ങനെ ഏതോ കാലത്ത് ജനിച്ച ഒരുത്തൻ ഉണ്ടാക്കിയ സലാത്ത് കൊണ്ട് റിസ്ക് ലഭിക്കുന്നു ഇവരാരാ പറയാൻ? അത് അള്ളാഹു പറഞ്ഞിട്ടോ? റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. 4,440 ഓതിയാൽ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നെ എന്നാണ് അവസാനം പറഞ്ഞത്. ഏത് പ്രയാസപ്പെട്ട കാര്യവും ശരിയായിക്കൊള്ളും 4,440 നാരിയത്ത് സലാത്ത് ചൊല്ലിയാൽ. കണ്ടോ, അത് 313 ഓതിയാലുള്ള ഫലം. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ ആളുകളെ ഇത്തരത്തിലുള്ള കള്ള സലാത്തുകളിലും ഇതിലൊക്കെ ആളുകളെ കെട്ടിക്കിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുകയാണ്. ഫൈൻ ഹൈറൽ ഹദീസ് കിതാബുള്ള, ഏറ്റവും നല്ല സംസാരം അള്ളാന്റെ കിതാബാണ്. വഹൈറൽ ഹദി, ഏറ്റവും ഉത്തമമായ ചര്യ ഹദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിനാർക്കും സമയമല്ല, ഓതാൻ സമയമല്ല. ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ വരെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇതാണ് തിരികെച്ചിട്ടുണ്ടാവുക. അത് തുണിയിൽ പൊതിഞ്ഞ് ഉള്ളിന്റെ ഉള്ളിൽ, അവിടുന്ന് എയർപോർട്ടിൽ നിന്നേറ്റ സൗദി പോലീസ് എത്തി പുറത്തിട്ടാലേ ചാച്ചി ഉസ്താദ് പറഞ്ഞെടുക്കും, ഉള്ളിന്റെ ഉള്ളിൽ അടിയിൽ വെച്ചോളിട്ടോ, എന്നിട്ട് അവിടെ തന്നെ പുറത്തെടുത്തു. പിന്നെ ഹറമ പോകുമ്പോഴും വരുമ്പോഴും അക്കത്തും മദീനത്തും അറഫയിലും ഒക്കെ ഈ കള്ളസലാത്ത് ഇങ്ങനെ ചെല്ലി 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 അള്ളാഹിന്റെ ഖുർആനും ഓതാനോ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ദുആദികൾ ചൊല്ലാനോ ഈ ഖൗമിനെ, ഈ പുരോഹിത വർഗം അനുവദിക്കുകയില്ല. എന്നിട്ട് ഈ ആളുകൾ ഇത് ഇങ്ങനെ ചെല്ലി 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 ആടി ചെല്ലി ഇതിന്റെ കാലം കഴിക്കാണ്. ഈ കൗമിനാക്ക് അതോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, കുറുക്കുവയ്ക്ക് സ്വർഗത്ത് പോകാൻ വല്ല വകുപ്പുണ്ടോന്നാണ് കൗമ ആലോചിക്കണത്. എല്ലാ കുരുത്തക്കളും ഉണ്ടാവും. എന്നിട്ട് മുസ്ലിംകാർക്ക് കാശ് കൊടുത്തിട്ട് അറഫയും പ്രാർത്ഥിക്കുക, ഇങ്ങനത്തെ പറയാം കള്ളസലാത്തും ചെല്ലുക, എന്നിട്ട് ഹജ്ജും ഉംറയും കിട്ടി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുക. എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുക സുഹൃത്തുക്കളെ? വളരെ ഖേദകരമാണ് നമ്മളെ ഉമ്മത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട വേണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലും ഇങ്ങനത്തെ ഉണ്ടാവും. ഇവർക്ക് യാതൊരു ദീനിനെ കുറിച്ച് പറഞ്ഞ അവർക്ക് ഈ പരമ്പരാഗതമായി ശീലിച്ച അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലാതെ അവർക്ക് ദീൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ദീൻ എന്താണെന്ന് പഠിക്കണമെന്ന് അവർക്കൊട്ട് താല്പര്യമല്ല. പരിശുദ്ധ റമദാനിൽ പോലും, ഖുർആൻ അവതരിക്കപ്പെട്ട മാസത്തിൽ പോലും ഈ ഏടുകൾ വായിച്ച് കുത്തിരിക്കുകയാണ്. ശരി, ഖുർആൻ അവർ പക്ഷേ വെക്കും, ഖുർആൻ ഇങ്ങനെ അത് കെട്ടിപ്പൂട്ടി വെച്ച് അത് എപ്പോഴെങ്കിലും ഒന്ന് എടുക്കും, അത്ര തന്നെ. ബർക്കത്തിന് വേണ്ടി ഓതാൻ മാത്രം ഖുർആൻ, മുറാദ് ഹാസിലാകാനും മറ്റൊക്കെ ഇതും നോക്കൂ നിങ്ങൾ. വക്കാല റസൂൽ, റസൂൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പറയുന്ന രംഗം സൂറത്തുൽ ഫുർഖാനിൽ പറയാണ്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ സമുദായം ഈ ഖുർആനിനെ ഒഴിച്ചിടപ്പെട്ടതാക്കിയല്ലോ, ഖുർആനെ ബഹിഷ്കരിച്ചു, എന്നിട്ട് അതിന് പകരം ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അതാതിന്റെ സ്ഥാനത്ത് കയറ്റി. അത്രമാത്രം കോരിശകളാണ് ഇതൊക്കെ ചൊല്ലിയാൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ പാപങ്ങളും കുറുക്കപ്പെടും, എല്ലാ ആപത്തുകളിലും രക്ഷ കിട്ടും, എല്ലാ ഉദ്ദേശങ്ങളും മുറാദുകളും ഹാസിലാകുന്നതാണ്. എന്തായാലേ, അപ്പൊ അത്തരം മേടുകളും സബീനകളും മാലകളും മൗലീദുകളും ഒക്കെ എടുത്ത് ചുട്ടു കളഞ്ഞിട്ട് അവിടൊക്കെ ആളുകളെ കൊണ്ട് ഖുർആൻ ഓതിക്കണം, ഖുർആൻ പഠിക്കാൻ പറയണം. ഖുർആനെ ചെറിയ സൂറത്ത് പോലും അവർക്ക് അറിഞ്ഞുകൂടെ നേരെ ഓതാൻ, അതിന്റെ അർത്ഥം പോലും അവർക്ക് അറിഞ്ഞുകൂടാ. നിസ്കാരത്തിലെ ദിക്റുകൾ അവർക്ക് ചൊല്ലാനിരിക്കൂടാ. രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ്. അത് ചോദിച്ചാൽ ഈ കൗമിനറിയോ? അറിയില്ല. അതിന്റെ വല്ല ബുക്കും വരയിലുണ്ടോ? അതില്ല. അത് കാറുൽ മസാബ് വൈകുന്നേരം മാസം നിസ്കരിച്ചിട്ട് മകരവിന് മുമ്പ് ചൊല്ലേണ്ടതുണ്ട്. പിന്നെ ഓരോ സന്ദർഭത്തിനും ചൊല്ലേണ്ട ദിക്റുണ്ട്. പള്ളിയിൽ കയറുമ്പോ, പള്ളിയിൽ നിറങ്ങുമ്പോ, ബാത്റൂം കയറുമ്പോ, ബാത്റൂമിൽ നിറങ്ങുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, അതിന്റെ പുതുവസ്ത്രമാണെങ്കിൽ വേറെ, മാസപ്പിറവി കാണുമ്പോൾ, വിവാഹത്തിന് പോയാൽ വധുവരന്മാരെ ആശംസിക്കാൻ, മയ്യത്ത് കാണാൻ പോയാൽ മയ്യത്തിനെടുത്ത് വെച്ച് പറയാൻ, ഇങ്ങനെ എന്തെല്ലാം സന്ദർഭങ്ങൾ, എന്തെല്ലാം ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവായി എപ്പോഴും ചെല്ലാവുന്ന ദിക്റുകൾ വരും. ഈ ദിക്റിന്റെ ബുക്കൊന്നും വരെ കയ്യിലുണ്ടാവില്ല, വരെ ഉണ്ടാകും ഈ ഏടുകൾ മാത്രമാണ്. ഈ കള്ള ഏടുകളിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് ആളുകളെ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ നിന്നും ആളുകളെ തെറ്റിക്കുക എന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്, അതിൽ നമുക്ക് യാതൊരു സംശയമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് നല്ലൊരു ദിക്റാണ്. അതുകൊണ്ട് ഒരുപാട് ഫലങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവും പകലും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണം. അക്സിറു സ്വലാത്ത് അലയ്യ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുവീൻ. فانه ليس احد يصلي علي يوم الجمعه الا عرضت عليه صلاته, എന്റെ മേൽ വെള്ളിയാഴ്ച ദിവസം ആര് സ്വലാത്ത് ചൊല്ലിയാലും അവന്റെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്, കാണിക്കപ്പെടുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതിന്റെ തന്നെ മറ്റൊരു റിവായത്തിൽ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, കൈഫ തുഖറു അലൈക വഖദ് അറംത, നിങ്ങൾ നിങ്ങൾ ഖബറിൽ കിടന്ന് നിങ്ങളുടെ ശരീരം നിർമ്മിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കത് കാണിക്കപ്പെടുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയ, അല്ലാഹു സുബ്ഹാനഹു വതആല നബിമാരുടെ ശരീരങ്ങളെ തിന്നുന്നതിൽ നിന്നും ഭൂമിയെ വിലക്കിയിട്ടുണ്ട്. ഭൂമിക്ക് ഹറാമാണ് അംബിയാന്റെ ശരീരം തിന്നല്ല. അപ്പൊ അംബിയാക്കളെ ശരീരം ദ്രവിച്ചു പോകും നിങ്ങൾ വിചാരിക്കണ്ട, അത് ഞങ്ങൾക്ക് കാണിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചെന്ന സ്വലാത്ത് കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇത് നബിമാർക്ക് മാത്രമല്ല കേട്ടോ, വേറെ ചില ആളുകൾ നബി ഔലിയാക്കന്മാര് ജഡം മണ്ണ് തിന്നൂല എന്നൊക്കെ പറയാറുണ്ട്. അതിനൊന്നും ഹദീസിലും തെളിവില്ല. നബിമാരുടെ ജഡം മണ്ണ് തിന്നൂല, പക്ഷേ മണ്ണ് തിന്നാത്തതുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മളെ തർക്കമല്ല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവരെ ഇടയാളരാക്കി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ് തർക്കം. അത് ഒരിക്കലും തന്നെ ഖുർആനിലോ ഹദീസിലോ ഉള്ളതല്ല. അങ്ങനെ ഒരു പ്രത്യേകത നബിമാരുടെ ശരീരത്തിന് അള്ളാഹു വെച്ചു എന്നത് സഹീഹായ ഹദീസിൽ വന്നതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഇനി സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു അതിനു പകരമായിട്ട് 10 അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഒരു സ്വലാത്ത് നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് 10 അനുഗ്രഹം കിട്ടും. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമുക്കതുകൊണ്ട് കിട്ടുന്നത് 10 അനുഗ്രഹങ്ങളാണ്. അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അല്ലാഹു സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഇബ്രാഹിമിയ സലാത്ത് ജല്ലി, അല്ലെ സലാത്തിന്റെ ചുരുക്കമായ അല്ലാഹു സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞു എന്നാൽ പോലും നമുക്ക് അതിന്റെ 10 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയമല്ല. റഫ്ഉലി ദരജാത്തി വഹത്തുലി സയ്യാത്ത്, സലാത്തുകൊണ്ട് രണ്ടാമത്തെ ഗുണം പദവികൾ ഉയർത്തപ്പെടുന്നു, പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. അബൂ തൽഹത്തുൽ അൻസാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ തയ്യിബൻ നഫ്സി യുറാഫി വജീഹിൽ ബിശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉന്മേഷവാനായി കൊണ്ടിരിക്കൽ രാവിലെ കാണപ്പെട്ടു, മുഖത്ത് നബിയുടെ മുഖത്ത് തന്നെ സന്തോഷം കാണപ്പെട്ടു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ അസ്ബഹത്തൽ യൗമ തയ്യിബൻ നഫ്സി യുറാഫി വജീഹിൽ ബിശ്ർ, ഇന്ന് താങ്കൾ വളരെ ഉന്മേഷവാനായിട്ടാണല്ലോ കാണുന്നത്, നല്ല മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. ഖാല അജൽ, അതെ. അതാനി ആത്തി മിൻ ഇൻദ റബ്ബി അസ്സ വജല്ല, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള എന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, മൻ സല്ലാ അലൈക മിൻ ഉമ്മതിക സലാത്തൻ കതബല്ലാഹു ലഹു ബി അശ്ര ഹസനാത്ത്. കണ്ടോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ദൂതൻ മലക്ക് പറയാണ്, നിന്റെ ഉമ്മത്തിൽ നിന്നും നിന്റെ മേൽ ആരെങ്കിലും സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അതിനു പകരമായിട്ട് അയാൾക്ക് 10 നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. വമഹാനു അശ്ര സയ്യിആത്തിൻ, 10 തിന്മകൾ അയാളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. വറഫ അലഹു അശ്ര ദർജാത്ത്, 10 പദവികൾ അള്ളാഹു അയാൾക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. വറദ്ദ അലൈഹി മിസ്ലഹ, അതിന് തുല്യമായത് അള്ളാഹു അയാൾക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇത് വലിയ മഹത്വമല്ലേ സുഹൃത്തുക്കളെ? നമുക്ക് 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടുക, 10 തിന്മകൾ മായ്ക്കപ്പെടുക, 10 പദവികൾ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വലാത്തിനുള്ള വലിയ മഹത്വമാണത്. ഇനി കേട്ടോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇപ്പോൾ പറഞ്ഞ ഈ ഹദീസ് ഇമാം അഹമ്മദ് മുസ്തദ് റിവായത്ത് ചെയ്താണ്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹ് ജാഹമിയൽ സഹീഹ് ആണെന്ന് പറഞ്ഞ ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലൈഹി സ്വലാത്തൻ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്ര സലവാത്തിൻ വഹത്ത അൻഹു അശ്ര ഖതീആത്തിൻ വറുഫിഅത് ലഹു അശ്ര ദരജാത്ത്. ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് 10 അനുഗ്രഹങ്ങൾ നൽകുന്നതും അയാളും 10 പാപങ്ങളെ മായ്ച്ചു കളയുന്നതും 10 പദവികൾ അയാൾ ഉയർത്തപ്പെടുന്നതുമാണ്. ഇത് സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ കേട്ടോ, നമുക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മനോവിഷമങ്ങൾ നീങ്ങുവാൻ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് പറയാം, പാപങ്ങൾ പൊറുക്കപ്പെടാൻ സ്വലാത്ത് കാരണമാകും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹബ സുൽസാൻ ലൈലി ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ 1/3 ഭാഗം കഴിഞ്ഞാൽ അവിടുന്ന് എണീക്കും, എന്നാ തഹജ്ജുദിന് വേണ്ടി എണീക്കാൻ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ദുക്കുറുല്ലാഹ് ജാഅത്തിർ റാദിഫ തത്ബഉഹർ റാദിഫ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുവീൻ, അന്ത്യസമയത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ജാഅൽ മൗത്ത് ബിമാ ഫീഹി, ജാഅൽ മൗത്ത് ബിമാ ഫീ, മരണം അതാ അതിന്റെ എല്ലാ ഉഗ്രതയോടും കൂടി ഇതാ വരാനിരിക്കുകയാണ്. ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാ ഇന്നി ഉഖ്സിറു സ്വലാത്ത അലൈക, ഞാൻ നിങ്ങളുടെ പേര് ധാരാളമായി സ്വലാത്തി അല്ലുന്ന ആളാണ്, എന്റെ സ്വലാത്ത് നിങ്ങൾക്ക് വേണ്ടി എത്ര നിശ്ചയിക്കണം. അത്ര ഹദീസിലുള്ളത് ഞാൻ രാത്രിയിൽ ധാരാളമായി നിസ്കരിക്കാറുണ്ട്. അപ്പൊ എന്റെ നിസ്കാരത്തിൽ നിന്ന് നിസ്കാര സമയത്തിൽ നിന്ന് 1/3 ഭാഗം ഞാൻ നിങ്ങളുടെ സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കട്ടെ എന്ന് ചോദിച്ചു. അവിടെ സ്വലാത്തി എന്ന് പറഞ്ഞാൽ ദുആഇ എന്ന അർത്ഥത്തിലാണെന്ന് ശാരിഹികൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ തഹജ്ജുദിന് എണീറ്റിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ 1/3 ഞാൻ നിങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കട്ടെ. അപ്പൊ നബി മാ നീ ഉദ്ദേശിച്ചത്ര, അദ്ദേഹം അത് ചോദിച്ചത് ഇങ്ങനെയാണ്, എത്ര ഞാൻ നീക്കി വെക്കണം. അപ്പൊ മാ ചീത്ത, നീ ഉദ്ദേശിക്കുന്ന അത്ര സമയം നീക്കി വെച്ചോ. റുബ, 1/4 മതിയോ? കാല മാ ചീത്ത, നീ ഉദ്ദേശിക്കുന്ന അത്ര. വൈദ്യുത്ത ഭൗഹൈറുള്ളക്ക, 1/4 അധികരിച്ചാൽ അത് നിനക്ക് നല്ലതാണ്. പുൽത്തു അന്യസ്, എന്റെ ആ ദ്വാന്റെ സമയത്തിൽ പകുതി നീക്കി വെച്ചാലോ. കാല മാ ചീത്ത, വൈൻ ചിത്ത ഭൗ ഹൈറുള്ളക്, നീ ഉദ്ദേശിക്കുന്ന അത് നീക്കി വെച്ചോ, അതിനേക്കാൾ അർദ്ധിപ്പിച്ചാൽ നിനക്ക് നല്ലതാണ്. പസ്സുലുസൈൻ, എന്നാൽ 1/2 നീക്കി വെച്ചാലോ. കാല മാസിത്ത, നീ ഉദ്ദേശിക്കുന്ന അത്ര. പൈൻചിത്ത ഭൗവ ഹൈറുള്ളക്ക, നീ വർദ്ധിപ്പിച്ചാൽ നിനക്ക് നല്ലതാണ്. കാല അജുല്ലുല്ലഹ, എന്റെ പ്രാർത്ഥന മുഴുവൻ സമയവും ഞാൻ സ്വലാത്തിനു വേണ്ടി നീക്കി വെച്ചാലോ. കാല ഇതൻ തുക്ഫാഹമ്മുക്കുറക്കുക, എന്നാൽ നിന്റെ മനോവിഷമങ്ങൾക്ക് അത് മതിയാകുന്നതാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ മനോവിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ, അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത് കാരണമാകും. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഹദീസിന്റെ ഓർമ്മ ഉണ്ടാവും, ബാങ്ക് കേൾക്കുമ്പോൾ അതുപോലെ പറയുകയും ബാങ്ക് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് പറയുകയും പിന്നെ വസീല ഫദീല എന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അയാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഷഫാഅത്ത് ലഭിക്കുന്നതാണ് എന്ന ഹദീസ്. ഇനി നോക്കൂ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറുസ് സ്വലാത്ത അലയ്യ, നിങ്ങൾ എന്റെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കുവിൻ. എന്റെ ഖബറിനടുക്കൽ അള്ളാഹു ഒരു മലക്കിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ കവേൽ ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, എവിടുന്ന് ചൊല്ലിയാലും അയാൾക്ക് ആ മലക്കിനത് കേൾക്കാനുള്ള കേൾവി കൊടുത്തിരുന്നത് വേറെ ഹദീസിലുണ്ട്. ഇന്നലില്ലാഹി തആല മലക്കൻ അഅതാഉ സംഅൽ ഇബാദ്, അടിമകളുടെ മുഴുവൻ സ്വലാത്ത് കേൾക്കാനുള്ള കേൾവി ശക്തി ആ മലക്കിന് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ നബിയോട് ആ മലക്ക് പറയും, യാ മുഹമ്മദ് ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ സല്ല അലൈക സഅ, ഇന്നാൽ ഇന്ന വ്യക്തി ഇന്ന സമയത്ത് നിനക്ക് വേണ്ടി സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇത് സഹീഹുൽ ജാമിഅയില് ഷെയ്ഖ് അൽബാനി സഹീഹ എന്ന് പറഞ്ഞിട്ടാണ് സിൽസത്തു സഹീഹയിൽ 1530 നമ്പർ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ പേര് റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ മലക്ക് പറഞ്ഞു കൊടുക്കുന്ന പറയുന്നത്. ഇനി ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ ആ സദസ്സിലുള്ള ലഹവ് അനാവശ്യ സംസാരങ്ങളിൽ നിന്നും മറ്റും ഒഴിവാകാൻ അവിടെ ദിക്റും സ്വലാത്തുമാണ് വേണ്ടത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മജ്തമഅ ഖൗമുൻ സുമ്മ തഫറഖു അൻ ഗൈരി ദിക്രില്ലാഹി വസ്സലാത്തി അലാ നബിയ്യി ഇല്ലാ ഖാമുൻ അൻതനി മിൻ ജീഫത്തിൻ. ഒരു സദസ്സിൽ ആളുകൾ ഇരിഞ്ഞ് ഒരുമിച്ച് കൂടി എന്നിട്ട് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റും റസൂലുള്ളാഹിന്റെ പേരിലെ സ്വലാത്തോ ഇല്ലാതെ ഒരു എണീറ്റ് പോയാൽ ഒരു ചീഞ്ഞലിന്റെ ശവത്തിനടുത്ത് എണീക്കുന്നത് പോലെയാണ് എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീ വലം യുസല്ലു അലാ നബിയ്യിഹിം. ഒരു ഖൗമ് ഒരു മജ്ലിസിൽ ഇരുന്നു, അവിടെ അള്ളാഹുവിനെ ഓർത്തില്ല, വലം യുസല്ലു അലാ നബിയ്യിഹിം, അവർ നബിയുടെ പേര് സ്വലാത്ത് പറഞ്ഞതുമില്ല. എങ്കിൽ ഇല്ലാ കാന അലൈഹിം തിറത്തൻ ഫഇൻ ഷാ അസ്ലബഹും വഇൻ ഷാ ഗഫർ ലഹും. തിറത്ത് എന്ന് പറഞ്ഞാൽ നഖ്സ് എന്നാണ് അർത്ഥം. അത് സ്വലാത്തോ ദിക്റോ ഇല്ലാതെ ആ സദസ്സ് അവർ എണീറ്റ് പോയാൽ അവരുടെ മേൽക്ക് അത് നാശമായിരിക്കും, അവർക്ക് അത് കുറവായിരിക്കും. അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കും, അവരുദ്ദേശിച്ചാൽ അവർക്ക് പൊറുത്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ കഴിഞ്ഞ ദിവസമേ നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, ബഹീൽ എന്ന പേര്, പിശുക്കൻ ലുബ്ധൻ എന്ന പേര് നമുക്ക് ഇല്ലാതിരിക്കാൻ എന്ത് വേണം? റസൂലിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ഇന്ന അബ്ഖല നാസി, ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കൻ, മൻ ദുക്കിർതു ഇന്ദഹു ഫലം സല്ലി അലയ്യ, എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് പറയാത്തവനാണ്. അപ്പൊ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങൾ ലഭിക്കാൻ നമ്മൾ ശരിയായി റസൂൽ പഠി സഹാബത്തിന് പഠിപ്പിച്ച സലാത്ത് ചൊല്ലാവേണ്ടത്. ആരെങ്കിലും ഉണ്ടാക്കിയ കള്ളസലാത്തുകൾ ഇങ്ങനെ ഉരുവിട്ടിട്ട് ഈ ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. സലാത്തിന്റെ ഫവായിദുകൾ, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ജിലാഉൽ അഫ്ഹാം ഫി ഫളലി സലാത്തി വസ്സലാം അലാ മുഹമ്മദിൻ ഖൈറിൽ അനാം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. സ്വലാത്തുമായി ബന്ധപ്പെട്ട, സലാമുമായി ബന്ധപ്പെട്ട എല്ലാ മസ്അലകളും ചർച്ച ചെയ്ത്, അതുപോലെ ഒരു ഗ്രന്ഥല്ല, അതിനൊരു ഷോർട്ടാക്കിയിട്ടുള്ളത് മക്കയിലെ ദാറുൽ ഹദീസിലുള്ള ഒരു അധ്യാപകൻ അതിനെ ഷോർട്ടാക്കിയ പുസ്തകമാണ് എന്റെ ഈ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടാണ് സ്വലാത്ത് കൊണ്ടുള്ള ഫവായിദുകൾ. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ നിർവഹിക്കുകയാണ്, റസൂലിന്റെ പേര് സ്വലാത്ത് പറയും. എന്താ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ റസൂലിന്റെ പേര് സ്വലാത്ത് പറയണം, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സൂറത്തുൽ അഹ്സാബ് എങ്ങനെയാ വേണ്ടത്? നബിയോട് ചോദിച്ചപ്പോ നബി അല്ലാഹു സല്ലി അലാ മുഹമ്മദ് സ്വലാത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നബി നമ്മളെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ സ്വലാത്തും മലക്കിന്റെ സ്വലാത്തും അവിടെ നടക്കുന്നുണ്ട്. അള്ളാഹു ഉന്നതങ്ങളിൽ നബിയെ വാഴ്ത്തുകയും നബിയുടെ മഹത്വം മലക്കിനോട് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. മലക്കുകളാകട്ടെ റസൂലുള്ളാഹി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിനോട് യോജിക്കുകയാണ് നമ്മുടെ സ്വലാത്തും. ആ രണ്ട് സ്വലാത്തും വ്യത്യാസമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ 10 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, 10 പദവികൾ ഉയർത്തപ്പെടുന്നു, 10 നന്മകൾ രേഖപ്പെടുത്തുന്നു, 10 തിന്മകൾ മായ്ക്കപ്പെടുന്നു. അതുപോലെ പ്രാർത്ഥനയിലൊക്കെ സ്വലാത്ത് എടുത്തു പറഞ്ഞാൽ ഇജാബത്തിന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, മനോവിഷമങ്ങൾ ഇല്ലാതാകാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് നിലനിർത്താൻ, ഇങ്ങനെ ഒരുപാട് 30-ൽ അധികം ഫവായിദുകൾ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഇമാം ഇബ്നു തൈമിയയുടെ പ്രമുഖനായ ശിഷ്യനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഹദീസിൽ സഹീഹായത് മാത്രം തെരഞ്ഞെടുത്തിട്ട് ഉലമാക്കൾ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഫളുസ് സ്വലാത്തി അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് പറയുന്നതിന്റെ മഹത്വങ്ങൾ എന്ന് പറഞ്ഞ് ഖാളി ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരു പൗരാണിക പണ്ഡിതന് ഒരു ഗ്രന്ഥമുണ്ട്, ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് തഹ്രീജ് സഹിതം പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞെന്താറിയോ, ഇവിടെ ഒരു പ്രചാരം നടക്കുന്നുണ്ട്, സലഫികൾ റസൂലിന്റെ പേര് സലാത്ത് പറയാത്തവരാണ്, സലാത്തിനൊരു പ്രാധാന്യം കൊടുക്കാത്തവരാണ്. എന്തിന്? ഈ കള്ള സലാത്തെയും ഈ സലാത്ത് വാർഷികത്തെയും ഈ സലാത്ത് കച്ചവടത്തെയും നമ്മൾ അനുകൂലിക്കാത്തതുകൊണ്ട്. സലാത്ത് വെച്ച് കാശാക്ക, സലാത്ത് നഗറുകൾ, എന്നിട്ട് ആളുകൾ ഇങ്ങനെ 25,000 വണ്ടി എടുത്തു പോകുക പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാതെ, എന്നിട്ട് അവിടുന്ന് പ്രത്യേക പ്രത്യേക ഹാവഭാവങ്ങളോടുള്ള സലാത്ത്, ഇതാ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്, ആ സ്ഥലത്തിന് ഇത്ര റുപ്യാണ്, എപ്പോഴും കൊടുത്തോളി എന്നറിയും. ഒരു കൊല്ലം പിരിക്കും, ഓരോരുത്തരും നിന്ന സ്ഥലത്തിന്റെ പൈസ അവിടെ വാങ്ങിക്കും, അടുത്ത കൊല്ലം പിരിക്കും. ഇങ്ങനെ സലാത്ത് നഗറുകൾ ഉണ്ടാക്കിയിട്ട് സലാത്ത് കച്ചവടം നടത്താണ്, അത് നമ്മൾ എതിർക്കുന്നതിന്റെ പേര് സലഫികളെ പറ്റി സലാത്ത് ഇല്ലാത്തല്ല, അവർ സലാത്ത് ഇല്ലാത്തല്ല. ഈ പറഞ്ഞൊക്കെ സലഫി ഉലമാക്കളാ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ജിലാഉന്നഫം വലിയ ഗ്രന്ഥമാണ്, സലാത്തും സലാമുമായി ബന്ധപ്പെട്ട് ഖാലി ഇസ്മായിലിന്റെ പുസ്തകം ഇമാം അൽബാനി പുറത്തിറക്കി. എന്തുകൊണ്ട്? അതിന്റെ മഹത്വം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്നുതാ സൗദി അറേബ്യയിലാകട്ടെ, സലഫി ഉലമാക്കൾ ഏത് സ്ഥലത്താകട്ടെ, അവരുടെ ക്ലാസുകളിലും മറ്റൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ബഹുമാനത്തോടുകൂടി അല്ലാതെ പറയാറില്ല. റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിക്കാനും പഠിപ്പിക്കാനും വലിയ പ്രാധാന്യം കൊടുക്കുകയും കൊല്ലം തോറും അതിന് പ്രത്യേക മത്സരം വെക്കുകയും ഇതാ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയൊരു മത്സരം സംഘടിപ്പിക്കുകയും റസൂലുള്ളാഹിന്റെ ചരിത്രം ഏറ്റവും നന്നായി എഴുതിയൊരു ഇന്ത്യൻ പണ്ഡിതനാണ് അതിന്റെ സമ്മാനം കിട്ടുകയും ചെയ്ത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ചരിത്രം ജനങ്ങളെ പഠിപ്പിക്കുക, റസൂൽ പഠിപ്പിച്ച സലാത്തും സലാമും ജനങ്ങളെ പഠിപ്പിക്കുക, അതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പൊ കള്ള സലാത്തുകൾ കണ്ടിട്ട് സലാത്തിനോട് തന്നെ നമുക്കൊരു വെറുപ്പുണ്ടാകാൻ പാടില്ല. സലാത്ത് ചെല്ലാന്നുള്ള ഒരു ഖുറാഫാത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല എന്ന് സുഹൃത്തുക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പെട്ടിയും വേണ്ട, വാർഷികവും വേണ്ട, നഗറും വേണ്ട, അല്ലേ, ഒന്നും വേണ്ട. നമുക്ക് റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് നിസ്കാരത്തിലും എല്ലാ സമയത്തും ഒഴിവ് കിട്ടുമ്പോൾ നമുക്ക് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിന്റെ സ്വലാത്ത് എത്രയും ചൊല്ലാവുന്നതാണ്, അതിന് വലിയ മഹത്വങ്ങളുണ്ട്, അത് പുണ്യമാണ്, അതിന് കൂലി കിട്ടുന്ന ഇബാദത്താണ്. പക്ഷെ അതിന് പ്രത്യേക സമയം നിശ്ചയിച്ച് അത് ഇത്ര വട്ടം ചെല്ലിയ ഇന്ന കൂലി, അത് മറ്റേ ആളുണ്ടാക്കിയ സലാത്ത്, ഈ ആളുണ്ടാക്കിയ സലാത്ത്, അയാളുണ്ടാക്കിയ സലാത്ത്, അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കാരണം റസൂലുള്ളാഹിന്റെ ഖബർ സിയാർത്ത് ചെയ്തപ്പോ റസൂലുള്ള ചില മഹാന്മാർക്ക് കൈ പുറത്തേക്ക് ഇട്ടു കൊടുത്തു, ഹസ്തദാനം ചെയ്തു, വലത്തെ കൈ ഇങ്ങോട്ട് നീട്ടി, അല്ലേ. ഇത് വളരെ പ്രസിദ്ധമായ ഒരു കഥയായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. ദിഫായി ശേഖനെ പറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മദ്ഹബിൽ തരീഖത്തിൽപ്പെട്ട അബുൽ ഹുദ സയ്യാദി അൽ ദിഫായി എന്ന ആളാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. നമ്മുടെ നാട്ടില് ഈ മൗലിദി കിതാബിൽ അതുണ്ട്. ഹജ്ജിന്റെ മഹത്വങ്ങൾ എന്ന പേരില് ആളുകളെ പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് തബ്ലീഗിന് കൊണ്ടുപോകുന്ന ആളുകൾ ഇറക്കിയൊരു ബുക്ക് ഉണ്ട്, പള്ളികളിലൊക്കെ വട്ടത്തിരുന്ന് വായിക്കണതാ. അതിലും കൊടുത്തിട്ടുണ്ട് ഈ കഥ. എന്താ കൊടുത്തിട്ടുള്ളത്? എപ്പോഴും റസൂലിനോട് ബെയ്ത്തിലൂടെ ഷേറിലൂടെ സംസാരിക്കുള്ളൂ. കവി നബി കവിയറ്റ, എന്നിട്ട് നബി കവിന് മറുപടി കൊടുത്തു പറയേണ്ടത് ഇതില്, പോട്ടെ, ഞാൻ സാധാരണ നിലക്ക് ദൂരത്ത് നിന്നിട്ട് എന്റെ നഫ്സിനെങ്ങട്ട് അയക്കലാണ്, എന്റെ റൂഹിനെങ്ങട്ട് അയക്കലാണ്, എന്തിന്, റസൂലുള്ളാഹിന്റെ ഖബർ വന്നിട്ട് മുത്തിയിട്ട് തിരിച്ചു വരാൻ. ഞാൻ നാട്ടിൽ തന്നെ റൂഹിങ്ങട്ട് അയക്കുന്നു. അപ്പൊ റൂഹില്ലാതെ ഒപ്പിരിക്കൽപ്പിക്കൽ രണ്ട് റൂഹ, റൂഹ് പോയ ആള് കാര്യയില്ലേ, എന്തായി പറയുന്നത്? എന്നിട്ട് റൂഹ് ഇവിടെ വന്ന് മുത്തിയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ വരും. എന്നാൽ വഹാദിഹിയ നൗബത്തുൽ അസ്ബാഹി ഖദ് ലഹർ, എന്നാൽ ഞാൻ ദാ ഉടലോടെ വന്ന സന്ദർഭമാണിത്. ഫംദു യമീനകലൈ തുഹ്ലാ ബിഹാ ശഫതി, അതുകൊണ്ട് നബിയേ നിങ്ങൾ ആ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ടിയാട്ടെ, വലത്തെ കൈ അതൊന്ന് മുത്തിയിട്ട് എന്റെ ചുണ്ട് ഭാഗ്യം നേടട്ടെ. പറയേണ്ട താമസം, ഫഖറജത ഇലൈഹി യദു ശരീഫ, റസൂലുള്ളാഹിന്റെ കൈയും കിട്ട് പുറത്തേക്ക് വന്നു, മിനൽ ഖബരി, ഖബറിൽ നിന്നും, ഹത്താ ഖബലഹ, അങ്ങനെ അഹ്മദ് റിഫായ കൈ പിടിച്ച് മുത്തി, എന്ന് മാത്രമല്ല വന്നാസി അന്തറുൻ, ജനങ്ങൾ നോക്കി നിൽക്കേ. ഇത് വലിയ പ്രസിദ്ധ സംഭവമാണ് അജ്ജന്റെ മഹത്വങ്ങൾ സക്കരിയ ഖാൻ തലവി എടുത്തു പറയുന്നത്. നോക്കൂ നിങ്ങൾ എന്ത് പൊട്ടത്തരാണിത്, ഇത് ഒരിക്കലും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നബിയോടുണ്ടായിരുന്ന അത്ര സ്നേഹം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? റസൂലിന്റെ വഫാത്തിന് ശേഷം ഏതാണ്ട് 100 കൊല്ലത്തോളം സഹാബികൾ റസൂലിന്റെ ഖബറിന്റെ ദിയാർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സഹാബിക്ക്, 4 ഖലീഫമാർക്കോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത വരികപ്പെട്ട ഏതെങ്കിലും ഒരു സഹാബിക്കോ നബി കൈ നീട്ടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ അവർക്കൊക്കെ ഉള്ളതിനേക്കാൾ മഹബത്ത് റസൂലുള്ളാഹി അഹമ്മദ് റിഫായിയോടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ നിലക്ക് ചിന്തിച്ചാൽ പോലും ഇതൊരിക്കലും തന്നെ വിശ്വസിക്കാൻ കൊള്ളൂല. 10,000 മുഅ്മിനീങ്ങൾ അവിടെ വന്ന് സിയാറത്തിൽ ആർക്കും നബി കൈ നീട്ടി കൊടുത്തില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സലാം പറഞ്ഞാൽ കൈ ഇങ്ങനെ മുത്താൻ വെച്ചിരുന്ന പണി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ റിഫായിന്റെ ചരിത്രം ഈ ഷാഫി മദ്ഹബുകാർ തന്നെ ഇറക്കിയിട്ടുണ്ട്. തബഖാത്ത് ഷാഫിഇയ്യത്തുൽ കുബ്ര താജുദ്ദീൻ സുബ്കി അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അലി അഹമ്മദ് റിഫായിന്റെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഫലായിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന് പൂച്ചയോട് വലിയ കാരുണ്യമായിരുന്നു, കൊതുകിനോടും വെട്ടുകിളിയോടും നായയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൈമുത്തിയ സംഭവം താജുദ്ദീൻ സുബ്കി പറഞ്ഞിട്ടില്ല. അറിയപ്പെട്ട ചരിത്രകാരനാണ്, ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരെ ചരിത്രം എഴുതിയ ആളാണ്. അതുപോലെ വഫയാത്തുൽ അയാൻ ഇബ്നു ഖല്ലിഖാൻ എഴുതിയ പുസ്തക ചരിത്ര പുസ്തകമാണ്. അതിലും ജിഫായിയുടെ മുരീദന്മാരെ പറ്റി മറ്റൊക്കെ പറയുന്നുണ്ട്. അവര് പാമ്പ് ജിഫായി തരീഖത്തിന്റെ ആളുകൾ പാമ്പിനെ ജീവനോടെ തിന്നും, അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് എടുത്ത് ചാടും. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ജിഫായി റാത്തിബ് എന്നിട്ട് ഹോയ് ഹോയ് എന്നിങ്ങനെ കുത്തല് വരേല് എന്നിട്ട് ചോര പൊട്ടിക്കൽ എന്നിട്ട് ഇങ്ങനെ തുള്ളല് ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെയും വലിയ റാത്തിബുകാരൊക്കെ ഉണ്ട്. ഇവിടെ തലശ്ശേരി അതിന്റെ അടുത്തൊരു വലിയ റാത്തിബുകാരുണ്ടാകട്ടെ ഈ കുത്തറാത്തിബിന്റെ ആള്. ഈ ജാതി ഏർപ്പാടൊക്കെ തനിച്ച ശൈതാനിയത്ത. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വഫയാത്തുൽ അയ്യാനിൽ പറയുന്നുണ്ട്. ഇബ്നു കഥീർ വിദായ വന്യാജി ഫൈന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ നോക്കി നിൽക്കെ കൈമുത്തി എന്നാ പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രസിദ്ധമായ സംഭവം വേറെ ആർക്കും ഇല്ലാത്തൊരു വലിയ കറാമത്തുണ്ടായിട്ട് ഈ ചരിത്രം ഇനി ആർക്കും കിട്ടിയില്ല. ഇച്ചങ്കായ്ക്ക് മാത്രം ഇവിടുന്ന് കിട്ടി. മാത്രല്ല അത് പറയുന്നിട്ടൊന്ന് റസൂലിന്റെ ഖബർ ഏതോ മൈതാനത്താണ്. ജനങ്ങൾ നോക്കി നിൽക്കിയ മുത്തി അറിയുമ്പോ ആയിഷമ്മ ബീവിന്റെ വീട്ടിന്റെ ഉള്ളിലല്ലേ ഇത്. അങ്ങനെ ഉള്ളി കയറിച്ചൊരാൾ കൈമുത്തിയാ പുറത്താണെങ്കിൽ കാണാൻ ഇനി വീട്ടിന് ചുമരില്ല കൂട്ടരേ. പിന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം ആ വീട് അടച്ചു, ചുമരും അടച്ചു, മേലയും അടച്ചു. എന്നിട്ട് പിന്നെ അതിന്റെ മേലെ അത് ആ ഭാഗം പള്ളിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഈ റിഫായൊക്കെ പിന്നെ എത്രയോ മുമ്പ് ഒരു പഞ്ചകോൺ മതിലുണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ പള്ളിയിൽപ്പെട്ടതല്ലാന്ന് അറിയിക്കാൻ ആ മതിലുമ്പലാണ് പിൽക്കാലത്ത് ചില ആളുകൾ പച്ചക്കുമ്പ കൊണ്ടുപോയി വെച്ചത്. അതൊന്നും റസൂലിന്റെ സഹാബത്തൊന്നും വെച്ചോന്നല്ല, എത്രയോ കാലം കഴിഞ്ഞ് എട്ടാം നൂറ്റാണ്ടിലെത്തി ചിലർ ചെയ്തതാ. പക്ഷെ ആളുകൾ വിചാരിച്ച സഹാബികൾ ചെയ്താന്നാണ്. പച്ചക്കുപ്പ കാണുമ്പോഴുള്ള ദ്വായന്ന് വരെ ചില കിതാബിൽ കാണാൻ സാധിക്കും. ആരും അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ അതിന്റെ ചുമരുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രില്ലുണ്ട്, ആ ഗ്രില്ലും വേറെ തുണിട്ടിട്ടുണ്ട്. അതിന്റെ എത്രയോ ദൂരം എന്നിട്ടാ സലാം പറയുന്നത്. ആ ഗ്രില്ലും കൂടി തൊടാൻ കഴിയൂല. പിന്നെ എങ്ങനെയാ കൂട്ടരെ കൈ നീട്ടിയിട്ട് പോയി ലോക ജനങ്ങൾ കാണുമാറി മുത്തി എന്നൊക്കെ ജിഫായിനെ പറ്റി പറയണത്? ഈ തരത്തിലുള്ള കള്ളക്കഥകള് ജനങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ശരീരത്തിലെ കാളക്കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കള്ളക്കറാമത്തുകളൊന്നും കേട്ട് നമ്മൾ വഞ്ചിതരാകരുത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ചെന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക ഉമർ ഫാറൂഖ് എന്ന് പറഞ്ഞിട്ട് കടന്നു പോകലല്ലാതെ വേറെ അവിടെ വെച്ച് വേറെ കളികളൊന്നുമില്ല. അതെല്ലാം പിൽക്കാലത്ത് സൂഫികൾ ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കണം. ഇത് മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ പറ്റി ഈ പറഞ്ഞ അജിന്റെ മഹത്വങ്ങളിലും മറ്റു വലിയ കിതാബിലും പറഞ്ഞെന്താറിയോ, റസൂലുള്ളാഹിന്റെ ഖബർ അർശിനേക്കാൾ ശ്രേഷ്ഠമാണ്, കുർസിയേക്കാൾ ശ്രേഷ്ഠമാണ്, എന്താ പറയുന്നത്, കഅബയേക്കാൾ ശ്രേഷ്ഠമാണ്. നഊദു ബില്ലാഹ്. ഇതാര് പറയണം? ഒന്നുകിൽ അല്ലാഹു പറയണം, അല്ലെങ്കിൽ റസൂല് പറയണം. പിൽക്കാലത്ത് വന്ന ഇവർ ഖാത്തിമത്തുൽ മുഹക്കിഖി എന്നൊക്കെ പറയുന്ന പത്താം നൂറ്റാണ്ട് കാരണം ഇവരെ ചില ഐസമി പറഞ്ഞതാ ഈദാഹി എന്ന കിക്കറ കിതാബിൽ. എന്തൊരവസ്ഥയാണിത്! റസൂലുള്ളാഹിന്റെ ഖബർ അർശിനേക്കാൾ ശ്രേഷ്ഠം, റസൂലുള്ളാഹിന്റെ ഖബർ കുർസിയേക്കാൾ ശ്രേഷ്ഠം, റസൂലുള്ളാഹിന്റെ ഖബർ കഅബയേക്കാൾ ശ്രേഷ്ഠം. അപ്പൊ ഇനി കഅബ തവാഫി എവിടെ തവാഫിയാ നിൽക്കൂല ഖൗമ്? അപ്പൊ കഅബ നോക്കി നിൽക്കണ ആളുകൾ ഖബർ നോക്കി നിൽക്കുക. എന്തെല്ലാം ഖുറാഫത്ത് അതിന്റെ പേരിലുണ്ടായി! ഇതെല്ലാം തനിച്ച അന്ധവിശ്വാസങ്ങൾ, അടിസ്ഥാനമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ, അതൊക്കെ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ കേരളത്തിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. തനിച്ച അന്ധവിശ്വാസമാണ് ഇതൊന്നും. റസൂലിന്റെ ഖബറിനെ പറ്റി റസൂൽ പറഞ്ഞിട്ടില്ല, അള്ളാഹുവും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകണം. ശരിയായ ദീന് പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം. നമ്മുടെ ഹിദായത്തിനു വേണ്ടി അള്ളാഹു വരക്കിയ ഖുർആൻ, അതൊന്ന് മനസ്സിലാക്കാൻ, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ അതൊന്ന് മനസ്സിലാക്കാൻ, അതിൽ നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരം ഖുറാഫത്ത് കിതാബുകൾ വലിച്ചെറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിൽ നമ്മേവരെയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മാഇൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അവരെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മരിച്ച വീട്ടിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. മരിച്ച വീട്ടിൽ സുന്നത്തായ കർമ്മങ്ങൾ മാത്രമേ നടക്കാവൂ, ബിദഅത്തുകൾ നടക്കരുത് എന്ന് മയ്യത്തിന്റെ വീട്ടുകാർക്ക് നിർബന്ധമുണ്ടായിരിക്കണം. പക്ഷെ പലപ്പോഴും കാണുന്നെന്താച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിദഅത്ത് പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉങ്ങിക്കളിക്കും, പിന്നെ ബിദഅത്തിന്റെ ആളുകൾ അങ്ങ് മുന്നോട്ട് ചാടിക്കയറലാണ്, എന്നിട്ട് ഓരോ വകയാണ് പിന്നെ എല്ലാം. ജീവിതകാലത്ത് സുന്നത്തിനനുസരിച്ച് ജീവിക്കണമെന്നും തൗഹീദൻ ജീവിക്കണമെന്നും വിചാരിച്ച ആളുകളെ മരിച്ചതിന് ശേഷം തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ രംഗത്ത് വരും. ഈ മരിച്ചു കിടക്കുന്ന ആൾക്കത് ഇഷ്ടമല്ല, അങ്ങനെ ചെയ്യേണ്ടാൽ ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ പരിപാടിയാ, എന്ത് ഇവർക്ക് സ്വർഗമായി കൊടുക്കും, ബനെന്താത്ര ഈ മൂല്യർക്ക് എന്താത്ര വലിയ താല്പര്യം. മരിച്ചു കിടക്കണ ഈ ഉമ്മാക്കത് ഇഷ്ടമല്ല, ഞാൻ ഉമ്മാന്റെ മോനാണ് ഈ പറയുന്നത്, നിങ്ങളിവിടെ എണീറ്റ് ഏ ഇന്നാലും എണീക്കൂല, അത് കൊണ്ടല്ല അങ്ങ് തിരികെ കേറ്റല. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ തോൽപ്പിക്കാൻ കഴിയാത്ത മരിച്ചു ലേശം തോൽപ്പിക്കാൻ വരിക, അതാണ് അപ്പൊ ഈ അർത്ഥം. മയ്യത്തുണ്ടോ നിക്കറേ നിക്കർ ചെല്ലരുത്, ഈ മരിച്ച ആൾക്കത് ഇഷ്ടമല്ല, ഞങ്ങൾ ചെല്ലും, നിങ്ങൾ ആരാ ചെല്ലാൻ മരിച്ച ആൾക്ക് ഇഷ്ടമല്ലാത്ത. അപ്പൊ ജീവിതകാലത്ത് തോൽപ്പിക്കാൻ വയ്യ, മരിച്ചു ലേശം തോൽപ്പിക്കുക. അതുകൊണ്ട് സലഫികളെ നമ്മൾ മനസ്സിലാക്കണം, ബിദഅത്തും ഖുറാഫാത്തും മരിച്ച വീട്ടിൽ നടക്കരുത് എന്ന് കർശനമായി നമ്മൾ നിന്നാത്ത നിൽക്കുള്ളൂ. ആ കുയാപ്പിളല്ലേ, ആ മറ്റവനല്ലേ, നമ്മൾ ഒന്ന് അയഞ്ഞോട്ടാ അവിടെ എല്ലാം നടത്തും, മനസ്സിലായില്ലേ. എന്തെല്ലാം ഖുറാഫാത്ത മരിച്ച വീട്ടിൽ നടക്കണത്, മരിച്ച വീട്ടിൽ വന്നിട്ട് അപ്പത്ര അൽഫാത്തിഹ എന്നൊരു ഫാത്തിഹ സൂറത്ത് കുല്ലുള്ളാഹ് കുല്ലാഹു കുല്ലാഹു റബ്ബിനാസ് എന്നൊരു മരിച്ചവന് പാർച്ചൽ, അപ്പൊ ഓറ്റ മൊഴിയിരുന്ന് പിന്നെ ഓന്റെ വക പാർച്ചൽ എവിടുന്ന് കിട്ടിയതാത്? ഈ ഫാത്തിഹ സൂറത്തും കുല്ലുള്ളാഹും കുല്ലാഹു റബ്ബിൽ കുല്ലാഹു റബ്ബിനാസും പാർച്ചലയക്കല്, ഈ മരിച്ചാൽ കിട്ടാത്തായിരിക്കും. എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് ഓതല്, ഓതലോട് ഓതല്, പിന്നെ യാസിൻ പുറത്തുകൊണ്ടേയിരിക്കുക, ഖബറിൽ വെച്ചാലും യാസിൻ. എവിടുന്ന് കിട്ടിയത്? അള്ളാഹന്റെ റസൂലിന്റെ കാലത്ത് എത്ര ആള് മരിച്ചു, അവിടെ യാസീൻ ഓതിയോ? റസൂലിന്റെ അവിടുന്ന് മയ്യത്തെത്തിട്ട് ഇങ്ങനെ യാസീൻ ഓതിക്കൊണ്ട് പോയാ ഖബറിൽ മയ്യത്തിനൊപ്പം യാസീന്, മയ്യത്ത് അമർമാടുമ്പോൾ യാസീന്. എന്തൊരു തനിച്ച ബിദഅത്താണ് ഇതെല്ലാം, തനിച്ച ബിദഅത്താണ്. എന്നിട്ട് പിന്നെ മൂന്നിന്റെ അന്ന്, അതിപ്പോ മൂന്നിന്റെ അന്ന് വേണ്ടെന്ന മറ്റേ പിയാപ്പിളക്ക് പറ്റൂല, ഈ പിയാപ്പിളക്ക് പറ്റൂല, അങ്ങനെ പിയാപ്പിളാരെ കളിയാ പിന്നെ അവിടെ. എന്തത് മൂന്നിന്റെ അന്ന്? മൂന്നിന്റെ അന്ന് എന്താ അവിടെ ഉള്ളത്? മൂന്ന് ദിവസം വരെ ദുഃഖാചരണം, മൂന്ന് ദിവസം കഴിഞ്ഞാൽ എല്ലാ പിയാപ്പിളാരും ഓരോ പഠിക്കണം, അവിടെ ഇങ്ങനെ മുടിക്ക് പുറത്ത് ഒത്തിരിക്കാൻ പാടില്ല. എന്നിട്ട് പിന്നെ ദ്വയർക്കല്, ദിക്കർ, ആരുണ്ടാക്കിയത് അതൊക്കെ ദ്വയ എല്ലാവരും ചെയ്യണം. അതിന് മൂന്നും ഏഴും പതിനാലും നാൽപ്പതും ആണ്ടുമൊന്നുമില്ല, എല്ലാ സമയത്തും മരിച്ച ആൾക്ക് വേണ്ടി ദ്വയ ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കുറെ ചോറും കറി ഉണ്ടാക്കിയിട്ട് ആളുകൾ ഇങ്ങനെ വരിക തിന്നുക വരിക തിന്നുക, ഇതന്നെ പരിപാടി. മൂന്നിന്റെ അന്ന്, ഏഴിന്റെ അന്ന്, ഇതെല്ലാം എവിടുന്ന് കിട്ടി? എന്നിട്ട് അതിന് പേര് പാലക്കാട് ഭാഗത്തൊക്കെ ഈ റാവുത്തന്മാർ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വിഭാഗം ഉണ്ട്, അവർക്ക് മരിച്ച അന്ന് തന്നെ സത്യം. മയ്യത്ത് അവിടെ കടത്തുമ്പോ തന്നെ പിന്നെ അപ്പൊ തന്നെ വലിച്ചുകെട്ടലും മന്തലിടലും കസാല കൊണ്ടലും ചെമ്പ് കൊണ്ടലും നേരത്തലും ഇറച്ചി മുറിക്കലും ഒക്കെ ജോലി കല്യാണത്തിന്റെ മായി തന്നെ. ഒറ്റ അങ്ങനെ ഇരുന്ന് ഓതും, ടീവിന്റെ മേലെ തുണിട്ടമായി തുണിട്ട് ഒരുത്തരുന്ന് അങ്ങനെ ഓതുണ്ടാവും. ഇവിടെ നല്ല സദ്യന്റെ ചട്ടവട്ടങ്ങൾ, എന്നിട്ട് മയ്യത്ത് അടക്കിട്ട് ഒന്നായി തന്നെ വരിക, എന്നിട്ട് നല്ല കല്യാണം തന്നെ. മാത്രല്ല അവിടെയൊക്കെ മരിച്ചോടത്ത് മരിച്ച ആൾക്ക് തീറ്റാൻ വേണ്ടിയിട്ട് അത്താന്റെ മൗത്ത് ചെലവ്ക്ക് എന്നും പറഞ്ഞിട്ട് ഒരു സ്വത്ത് ഒരുക്കുമ്പോ ഒരു ഓരി നീക്കിക്കും. അള്ളാന്റെ ഖുർആനിലുണ്ട് അങ്ങനെ ഒരു ഓരി. എന്നിട്ട് എന്താ പത്തേക്കർ പാടുള്ളോൻ ഒരേക്കർ മൗത്ത് ചെലവ്, എന്താ മൗത്ത് ചെലവ്? മൂന്നക്ഷം തുണിയും അതുപോലെ തന്നെ പിന്നെ കബറിച്ചോന്റെ പൈസയും ഞമ്മക്കിവിടെ അത്രേ ഉള്ളൂ. ഇത് കൊല്ലാവെല്ലാം വരെ തീറ്റ. അപ്പൊ ഈ മരണച്ചോറ് തിന്നാൻ വേണ്ടി നടക്കുന്നവർ മനസ്സിലാക്കിക്കോ, ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, തനിച്ച ഹറാമത്. ഈ മരണച്ചോറ് തിന്നാൻ നടക്കുന്ന തനിച്ച ഹറാമത് തിന്നത്, തിന്നാനും പാടില്ല, അവിടെ പോകാനും പാടില്ല. കയ്യും കൈ തടുക്കണം, ശക്തി കൊണ്ട് തടുക്കാൻ കഴിഞ്ഞാൽ ശക്തി കൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം. അതിന് പറ്റുമെങ്കിൽ നിസ്സഹകരിച്ചിട്ട് ഇറങ്ങിപ്പോരണം, അല്ലാതെ നിൽക്കൂല. ആളുകൾ എന്താന്ന് അറിയാം, ബിദഅത്തിനോട് അങ്ങോട്ട് സമരസപ്പെട്ടു കൊടുക്കണ്ടേ, അത് നടക്കണമൊക്കെ നടന്നോട്ടെ, ആ പിയാപ്പിള പറഞ്ഞു, ഈ പിയാപ്പിള പറഞ്ഞു, ആ മോശം പറഞ്ഞു, ആ എന്താ ഇത്? ദീനല്ലേ ഇത്? ഇവിടെ പിയാപ്പിളോടുള്ള സ്നേഹ ദീനല്ലേ ഇത്? അതുകൊണ്ട് മരിച്ച വീട്ടിൽ ബിദഅത്ത് നടക്കരുതെന്ന് നേരത്തെ തീരുമാനിക്കണം. അതിനെന്ത് വേണമെന്നറിയോ? ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ തൗഹീദുള്ളവരുണ്ടാവും, അത് മരിച്ചു എന്ന് കേട്ടാ നമ്മളെല്ലാരും അവിടെ എത്തണം, എത്തൂല. അത് കേട്ടാ കേട്ട് കഴിഞ്ഞ് അപ്പൊ എന്താ എല്ലാരും വന്നിട്ട് ഓലതൊക്കെ നടത്തും അവിടെ, ആർക്കും തരയാൻ കഴിയില്ല, അവസാനം ഇവര് കുത്തിരുന്ന് കരയായിരിക്കും. അപ്പൊ അതുകൊണ്ട് മരിച്ചു എന്ന് കേട്ടാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള തൗഹീദിന്റെ ആളുകൾ വിഷമിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അവിടെ ചെല്ലണം, ചെന്നിട്ട് സുന്നത്ത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്യണം. അതാണ് ഇതെന്താ അറിയോ, ഈ മരിച്ചാ പിന്നെ ആരും ഒന്നും ഉണ്ടല്ലോ, അപ്പൊ ഇവരത് മുതലെടുക്കും. അഞ്ഞിപ്പ നമ്മള് പറയാൻ പോണ്ട, അഞ്ഞിപ്പ ഒരു ബഹളാകണ്ടേ എന്ന് വിചാരിച്ചാൽ എല്ലാവരും ഒന്ന് മൗനം പാലിക്കുമ്പോ ഇവരത് കേറും. ഇവര് ഖുറാഫാത്ത് അടിച്ചു കയറ്റാൻ നോക്കുന്നതാണ്, നമ്മൾ തടയനെ വേണം, തടഞ്ഞാലേ ഇതില്ലാതാവുള്ളൂ. ആ കാര്യത്തില് നമ്മൾ നല്ല ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നടപ്പിലാകണം ഇവിടെ, സഹാബത്തും നബിയും കാണിച്ച ദീനാണ് ഇവിടെ നടപ്പിലാകേണ്ടത്. ഇവിടെ പരമ്പരാഗത ഖുറാഫാത്തല്ല നടപ്പിലാകേണ്ടത്. അത് നമ്മൾ പരിശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഈ കസാലയിൽ നിസ്കരിക്കണോനെ പറ്റിയാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിയണോൻ നിക്കൽ വാജിബാണ്, ഫർള് നിസ്കാരത്തിന്. സുന്നത്തിന് വേണമെങ്കിൽ ഇരിക്കുക, അത് കഴിയണോനും ഇരിക്കുക, പക്ഷെ പകുതി പൂജ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അൽ ഖിയാമു അലൽ ഖാദിരി, ഫിക്കിന്റെ കിതാബിലൊക്കെ കാണാ, കഴിവുള്ളവന് നിക്കൽ വാജിബാണ്. ഇതെന്താ, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നടന്നു വരും, പുറത്തുനിന്ന് കുറെ നേരം സുഹൃത്തിനോട് വർത്താനം പറയും, പള്ളിനുള്ളിൽ കയറ്റ മൂലക്കെന്ന് വർത്താനം പറയും, എന്നിട്ട് വന്നിട്ട് കസാലി കുത്തിടും. നിക്കരിക്കാൻ മാത്രം കുറച്ചേരം നിന്നൂടാ, പുറത്തു സുഹൃത്തിനോട് കുറെ നേരം നിന്ന് വർത്താനം പറഞ്ഞു, പീടിയപ്പോയ കുറെ നിൽക്കും, ബസ് കയറിയാൽ നിൽക്കും, അതിനൊന്നും കുഴപ്പമില്ല, പശുവിനെ കൊണ്ടാകാനും വലിച്ചാലും ഒക്കെ വയ്ക്കും, നിക്കരിക്കാൻ മാത്രം കസാല. ഇതെന്താ ഇത്? അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇനി നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ റുക്കുവും സുജൂദിനും വയ്യാനുണ്ടെങ്കിൽ നിൽക്കുക. റുക്കുവിന്റെ സമയത്ത് ഇരുന്നോ, സുജൂദിന്റെ സമയത്ത് ഇരുന്നോ, ഖിയാമിന്റെ സമയത്ത് നിൽക്കണം. ഇന്നിപ്പോ കസാലയോട് കസാലേ, ഇപ്പൊ ചില പള്ളിയിലൊക്കെ ചെന്നാല് നിറയെ കസാല, 50 കസാല, 60 കസാല, ഒരിട്ട് സംഭാവന ചെയ്യുക, ഇത് വരെ കസാലി കുത്തിക്ക. ഇത് മാത്രല്ല, ഞാൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, നമ്മളെ പല പള്ളിയെന്ന് പറഞ്ഞല്ലേ ഇരുന്ന് ഉറങ്ങാണ് കസാലി ചാരിയല്ലിരിക്കണ്, അങ്ങനെ ഉറങ്ങന്നെ സുഖമായിട്ട് ചാരിയിരുന്നിട്ട് നിസ്കരിക്കോ, എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കിക്കൊള്ളി, നിൽക്കാൻ കഴിവുള്ളോ നിക്കന്നെ വേണം. മനസ്സിലായില്ലേ? ഈ സ്റ്റൂൾ കുറച്ചുകൂടി നല്ലതാണ്, എന്നാ ചാരി ഉറങ്ങുമല്ലോ, വീണുവല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിയണോ നിൽക്കണം. മനസ്സിലായില്ലേ? കഴിയാത്തവർക്ക് ഇരിക്കാം, എത്ര കണ്ട് കയ്യിൽ അത്ര ഇരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവനുള്ള ഇബാദത്ത് അവസാന സമയം വരെയും ശരിയായ നിലക്ക് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അവ്വാസ് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിയൽ ഹാജാത് ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما وصلى الله على نبينا محمد وعلى اله